ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ സഭയിൽ വന്നിട്ട് രണ്ട് നാല് മാസങ്ങൾ കഴിഞ്ഞു. ഇനി രണ്ട് ആഴ്ച കൂടെ ഉണ്ട്. ആ ആഴ്ചകളിൽ ദൈവഹിതമായിരുന്നാലും കൂടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്ന് ദൈവത്തിന് വചനം പറയുവാൻ പ്രിയ പാസ്റ്റർ ആവശ്യപ്പെട്ടപ്പോൾ ഒരു വചനം ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചു. അത് പാസ്റ്ററുടെ ബൈബിൾ സ്റ്റഡിയിലും ബ്രദർ റെജി ബ്രദറും പറഞ്ഞ ആ ആശയത്തോട് ബന്ധിച്ച് ആയിരുന്നു ആകുകയാണ്. അപ്പോൾ അത് കൺഫേം ചെയ്തു കർത്താവ്. അല്ലയ സ്തോത്രം. ആധാരമായിട്ട് റോമർക്ക് ലേഖനം 12:1-2 വചനങ്ങൾ. റോമർക്ക് ലേഖനം, അപ്പോസ്തലൻ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12:1-2 വചനങ്ങൾ. ഹല്ലേലൂയ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. കണ്ണടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയപിതാവേ, അനുഗ്രഹീയപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ മാസം ആരംഭം മുതൽ കർത്താവ് ഈ നിമിഷം വരെ നിൻ്റെ കൃപയിൽ സൂക്ഷിച്ചുവല്ലോ കർത്താവ്. ഞങ്ങളായിരിക്കുന്ന എൻ്റെ കൃപയാലാണ് കർത്താവ്, ഞങ്ങൾ നശിച്ചു പോകാത്തത് നിൻ്റെ കൃപയാണ് കർത്താവ്, അതിൽ നിൽക്കുന്നതും കർത്താവ് എല്ലാം നിൻ്റെ കൃപയാണ്. ആകയാൽ എന്ന് കൂട്ടിവന്ന എൻ്റെ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. പലരും ഇന്ന് കാണുവാൻ ഇടയാകുന്നില്ല, കാരണം രോഗാവസ്ഥയിലാണെന്ന് ഞാൻ കേൾക്കുന്നു കർത്താവെ. സകല രോഗത്തിനും വിടിവിപ്പാൻ കഴിവുള്ള ഒരു കർത്താവിൻ്റെ കരങ്ങളിലാണ് ഞാൻ ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളോട് സംസാരിക്കുമാറാകണം കർത്താവെ. ഹല്ലേലൂയ. രാവിലെ മുതൽ ആരാധനയുടെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിനാണെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു കർത്താവെ, അനുഭവിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഓ, നിൻ്റെ വചനം പ്രകാരം എൻ്റെ നാമത്തിൽ എവിടെ രണ്ടോ മൂന്നോ പേർ കൂടുന്നുവോ അവിടെ നടുവിൽ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവ് വാസ്തവമായി ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ട് കർത്താവേ. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ വിടുതലുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ സന്തോഷമുണ്ട് കർത്താവേ. പ്രകാരം ഇത്രത്തോളം സമാധാനമായി നടത്തി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതാവൽപ്പനേരം വചനത്തിൽ സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തുമാറാകണം. എൻ്റെ മക്കളുടെ കർത്താവേ, ഹല്ലേലൂയ, ശ്രദ്ധ ഞാൻ ആവശ്യപ്പെടുന്നു കർത്താവേ. നീ അവരോട് സംസാരിക്കുമാറാകണമേ. ഒരുമിച്ച് ഏകാഗ്രതയോടെ ഒരു മനസ്സോടായിരിക്കാൻ സഹായിക്കണമേ. മഹത്വം നേടുത്തു കൊള്ളുമാറാകണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഞാൻ വചനം പറയുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയും. ആത്മാവിനോട് പ്രേരിപ്പിക്കുന്നതെന്ന് ഞാൻ പറയാം. വാസ്തവമായി കഴിഞ്ഞ നാളുകളിൽ ദൈവസേനയിൽ പ്രാർത്ഥിച്ച അനേക പ്രാർത്ഥനകൾക്ക് ദൈവം ഈ നാളുകളിൽ മറുപടി തന്നുകൊണ്ടിരിക്കുക. ഞാൻ ഈ നവംബർ മാസം 1-ാം തീയതി രാവിലെ ഉറക്കത്തിലായിരിക്കും, 4 മണി നേരത്ത് ഇന്ത്യയിൽ നിന്നൊരു കാൾ വരുന്നു. ഭാര്യ ഗർഭിണിയാണ്. ഞങ്ങൾ അച്ചുരായിട്ട് ഞങ്ങൾ 9 വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 9 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. ഞാൻ പുറപ്പെടുന്നതിന് മുമ്പായിട്ട് അവർ നിന്ന് 3-ാറിൽ മറയൂർ എന്ന സ്ഥലത്താണ് അവരുടെ സ്വന്തം സ്ഥലം. അവരുടെ ഭവന പ്രതിഷ്ഠിക്കൊണ്ട് ഞാനും ഭാര്യയും കടന്നു പോയി, സഭയിലുള്ള ആളുകളും കടന്നു പോയിരുന്നു. അവിടെ അപ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, ഈ കുടുംബത്തിൽ ഒരു 3-ാമൊരു കുഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആൾ ഒരു തലമുറ തരാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെയും പ്രാർത്ഥിച്ചു. ഞാൻ വരുന്നതിന് മുമ്പായിട്ട് സഭയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നു. ദൈവത്തിൻ്റെ കൃപയാൽ, അവൻ്റെ മഹാദയാൽ ആ സഹോദരി ഗർഭിണിയാണെന്ന്, 1-ാം തീയതി നവംബർ 1-ാം തീയതി തന്ന ആ വാക്ക് ഞങ്ങൾ സന്തോഷിച്ചു. കാരണം 9 വർഷക്കാലം കുഞ്ഞുങ്ങളില്ലാതെ പല പ്രയാസങ്ങളായിരുന്നു, നിന്ന പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്ത് നീ എന്ന് ഞാൻ പറഞ്ഞു, നീ ഭാരപ്പെടണ്ട, നീ വിശ്വസിക്കേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറോട് ചെക്ക് ചെയ്തു, പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു, പക്ഷേ ഞാൻ ചെയ്യുന്നില്ല, കാരണം ദൈവം എനിക്ക് കുഞ്ഞിനെ തരും. ആ മകളുടെ ആ പ്രത്യാശ പറഞ്ഞു, എൻ്റെ ദൈവം എനിക്കൊരു തലമുറയെ തരും. അതുപോലെ ഞാൻ വന്നു. വന്നതിന് ശേഷം അത്ര മഹത്വം ഉണ്ടാകട്ടെ, ഈ നവംബർ 1-ാം തീയതി ആ നല്ല ശുഭവാർത്ത കേൾക്കുവാനിടയായി. കർത്താവ് മഹത്വമുണ്ട്. ഹല്ലേലൂയ. ആകയാലും ഞാൻ പറയുന്നത് ഇതുപോലെ ഒരു കാര്യമല്ല, പല കാര്യങ്ങളും ഞാൻ സാക്ഷി പറഞ്ഞിട്ടുണ്ട്. ദൈവത്താൽ കൂടാത്തതൊന്നുമല്ല. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:37 വായിക്കുമ്പോൾ ദൈവത്താൽ എല്ലാം സാധ്യമാണ്. അതുമാത്രമല്ല, ദൈവം പറഞ്ഞാൽ അത് നടക്കും. ഇന്ന് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ എൻ്റെ പ്രാർത്ഥന വിഷയങ്ങളുടെ ബുക്കിൽ ഇവരെ ഓരോ ആഴ്ചയിലും വെള്ളിയാഴ്ച ഞാൻ ഉപവസിക്കുകയാണ്. ഞാനും ഭാര്യയും വെള്ളിയാഴ്ച കംപ്ലീറ്റ് ഉപവസിക്കുക. അപ്പോൾ ആ ഉപവാസ കുറിപ്പിൽ ഇരിച്ച ഈ പേരുകളാണ് അവരുടെ പേര് ഇരിച്ചിരുന്നത്. ആ പേര് നന്ദി പറയട്ടെ. അതേപോലെ പ്രാർത്ഥനയിൽ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കൊരു മറുപടിയുണ്ട്. പലപ്പോഴും ഞാൻ ഈ ഉപവാസ ദിനങ്ങളിൽ വിശേഷാൽ മുട്ടിന്മേൽ പ്രാർത്ഥിക്കുമ്പോൾ സഹോദരിയുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, സഹോദരിയുടെ മുഖം എൻ്റെ മുഖത്ത് കാണുന്നുണ്ട്. നമ്മുടെ സഹോദരിയുടെ മുഖത്ത് എൻ്റെ ആ പ്രാർത്ഥന നേരത്തെ ഞാൻ അത് കാണുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിഞ്ഞില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല. എൻ്റെ ദൈവം അവൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നു. ആ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ഉറപ്പ് പാസ്റ്റർ എന്ന് രാവിലെ പറയുമ്പോൾ വിശ്വസിക്കുക. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പോൾ ഞാനും നിങ്ങളും കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, കർത്താവിൻ നാം ആശ്രയിക്കുന്നുവെങ്കിൽ, നീ അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം പ്രാർത്ഥന കേൾക്കും. കണ്ണീരിനെ തുടയ്ക്കുന്ന ദൈവമാണ്. ഹന്നയുടെ പ്രാർത്ഥന എത്ര വർഷക്കാലമായി അവൾ പ്രാർത്ഥിച്ചു. വർഷം തോറും തൻ്റെ ഭർത്താവിനോടും എക്കാനോടും കൂടെ ആലയത്തിൽ പോയി പ്രാർത്ഥിച്ചവരും, പക്ഷേ ഇല്ല. രണ്ടാമത് അവരുടെ ചക്കളത്തി എന്ന് പറയുന്ന അവൾക്ക് പെനിന്നയ്ക്ക് 10 മക്കളുണ്ടായി. എന്നാൽ അവൾ പറയുന്നു, നിൽക്കനെ പറയുന്നു, എന്തിനാ ഹന്നെ നീ കരയുന്നത്? ഈ 10 മക്കളെക്കാളും ഞാൻ നിനക്ക് പോരെ എന്ന് പറഞ്ഞാൽ യേശു നമുക്ക് മതിയാണ്. യേശു നമുക്കുണ്ടെങ്കിൽ എല്ലാം നടക്കും. പരിപൂർണമായ അനുഗ്രഹം നമുക്കുണ്ടാകും. അപ്പോൾ അവന് അങ്ങനെ ഒരു ഉപവാസത്തോടുകൂടെ ഏലിയുടെ മുമ്പിൽ വന്ന് അവൾ പ്രാർത്ഥിച്ചു. അവൾ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. എന്നാൽ ഉള്ളിലുള്ള ആ പ്രയാസത്തെ അവൾ വാക്കില്ലാതെ കണ്ണിൽ കൂടെ കാണിച്ചു. ആ പ്രാർത്ഥന ഏലി പറഞ്ഞു, നിൻ്റെ പ്രാർത്ഥന കേട്ടു. അതിനുശേഷം അവളുടെ മുഖം വാടിയിട്ടില്ല. ആകയാൽ ആരെങ്കിലും ഇക്കാര്യത്തിൽ വാടിയിരിക്കുന്നുവെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒരു നേർച്ച 50-ാം സങ്കീർത്തനം 14 വായിക്കുമ്പോൾ കർത്താവിന് സ്തോത്രം ചെയ്ത് നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചാൽ നീ കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ നിനക്ക് മറുപടി നൽകും. അതുമാത്രമല്ല 113-ാം സങ്കീർത്തനം 9 വചനം പറയുന്നു, അവൻ വീട്ടിൽ മച്ചയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ പാർക്കുക എന്ന് പറയുന്നു. അല്ലേ, 113-ാം സങ്കീർത്തനം 9 വചനം പറയുന്നത്, അവൻ വീട്ടിൽ മച്ചയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ പാർക്ക് നിർത്തുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ഈ കാര്യത്തിൽ ആർക്കെങ്കിലും ഏത് പ്രശ്നമായിരുന്നാലും ശരി, കുടുംബത്തിൽ ഏത് പ്രശ്നമായിരുന്നാലും ശരി, ആ പ്രശ്നത്തിൻ്റെ മേൽ ഭാരത്തോട് ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനകൾ മറുപടി ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അത് നാളെ എന്നല്ല, എന്തായാലും നിങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ ജീവിതം ഈ ലോകത്തിൽ കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സകല പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഉണ്ട്. ആകയാൽ ഇക്കാര്യത്തിൽ ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം അങ്ങനെ പറയുന്നുണ്ട് എന്നത് പറയുവാൻ ദൈവാത്മാവിനോട് പറഞ്ഞതുകൊണ്ടാണ് ഈ പറയാൻ കാരണം. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോൾ ഞാൻ വായിച്ച ഭാഗത്തേക്ക് കടന്നു വരികയാണ്. റോമർക്ക് ലേഖനം 12-ാം അധ്യായം വായിക്കുമ്പോൾ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവൻ. അപ്പം നമ്മുടെ ശരീരത്തിൽ എന്ത് വേണം? ജീവൻ വേണം. അടുത്ത് വിശുദ്ധി വേണം. അടുത്ത് ദൈവത്തിൻ്റെ പ്രസാദമുള്ള യാഗം. ഇപ്പം പ്രസാദം ചെയ്യണം. നാം ചെയ്യുന്ന സകലത്തിലും ദൈവത്തിൻ്റെ പ്രസാദമായി എത് ചെയ്താലും ശരിയാണ്. നമ്മുടെ വായൻ വാർത്തകൾ പ്രസാദപരമായിരിക്കണം. എന്നാൽ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ പ്രസാദമുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും വിശുദ്ധിയും ജീവനും ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഈ ലോകത്തിൽ അതുകൂടാതെ നിങ്ങൾ ചെയ്യണം, ഈ ലോകത്തെ അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സ് പുതുക്കണം, രൂപാന്തരപ്പെട്ടിട്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസമില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു സ്നേഹമില്ലെങ്കിൽ, ദൈവത്തോടുള്ള ആ പ്രാഗൽഭ്യം ഇല്ലെങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കില്ല. എന്നാൽ ദൈവസന്നിധിയിൽ 66-ാം സംഗീതം 18-ാം വചനം വായിക്കുമ്പോൾ ദാവീദ് പറഞ്ഞു, ഞാൻ എന്താ പറയുക, എൻ്റെ ഹൃദയത്തിൽ അക്രമം കരുതിരുന്ന എങ്കിൽ പ്രാർത്ഥന കേൾക്കില്ല എന്ന്. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു വിശുദ്ധി ഉണ്ടായിരുന്നു. കാരണം ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കുന്നു, എന്നാൽ എൻ്റെ ഹൃദയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം ദൈവം കാണുന്നു. ഞാൻ എപ്പോഴും അത് വിശ്വസിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഏത് സംഭവമായിരുന്നാലും
എൻ്റെ സഹോദരൻ ഇരുന്നാലും ശരി, എൻ്റെ സഹോദരി ഇരുന്നാലും ശരി, എൻ്റെ ഭാര്യ ഇരുന്നാലും എൻ്റെ കുഞ്ഞിരുന്നാലും അവരില്ലെങ്കിലും എൻ്റെ ഹൃദയം കാണുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. അവർക്ക് ചിലവർ നല്ലവനായിരിക്കാം. ഞാൻ ദൈവത്തിന് മുമ്പ് ഞാൻ നല്ലവനാണോ? കാരണം അവൻ തീരുമാനിക്കുന്നതാണ്. അവൻ ആലോചന നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുന്ന കാരണമാണ്. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോ ഭാഗവും അവൻ കാണുന്നുണ്ട്. ആകയാൽ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും മറയ്ക്കുവാൻ സാധ്യമല്ല. അങ്ങനെ ഉറപ്പും ധൈര്യമുണ്ടെങ്കിൽ ധൈര്യത്തോട് യേശുവിനെ ചോദിക്കാം, ദൈവമേ നീ എന്നെ പ്രാർത്ഥന നൽകണം, നീ മറുപടി നൽകണം എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നേ. ഹല്ലേലൂയ. ആ കണ്ണ് കാഴ്ചയില്ലാത്ത ബർത്തിമേയു ദാവീദ് കുമാരാ എന്ന് വിളിച്ചപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. മറ്റുള്ളവർ കാണാതെ പോയെങ്കിലും എൻ്റെ യേശു അവളെ കണ്ടു. നിനക്ക് എന്ത് വേണം ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മെ കാണുന്ന ദൈവം ഉണ്ട്. ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങളെ കാണാത്ത മറ്റുള്ള പോകാമായിരിക്കും, എന്നാൽ നിങ്ങളെ കാണുന്ന ദൈവം, നിങ്ങളോട് സംസാരിക്കുന്ന ദൈവം, നിങ്ങൾ ഹൃദയത്തിൻ്റെ കാര്യങ്ങൾ അറിയുന്ന ദൈവം ഒരുത്തരം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങളോട് പറഞ്ഞാൽ അവൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൽകും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഈ റോമാ ലേഖനം പൗലോസ് അപ്പോസ്തലൻ എഴുതിയതാണ്. പൗലോസ് അപ്പോസ്തലൻ എത്ര ലേഖനം എഴുതി? 14 ലേഖനം. ഒന്ന് ഡിസ്പ്യൂട്ട് ആണെങ്കിലും അതും ചേർത്ത് 14 ലേഖനങ്ങൾ എഴുതി. അതിൽ ഒന്നാണ് റോമാ ലേഖനം. ഈ റോമാ ലേഖനം എഴുതുന്ന കാലഘട്ടം 57 അതിനുശേഷം നോക്കുമ്പോൾ ഈ റോമാ ലേഖനത്തിൽ മൊത്തം 16 അധ്യായങ്ങളുണ്ട്. ഈ 16 അധ്യായങ്ങളിൽ ആദ്യത്തെ 11 അധ്യായങ്ങൾ നമുക്ക് ആവശ്യമുള്ള ആലോചനകൾ തരികയാണ്, ഇൻഫർമേഷൻ. പൗലോസ് ആ ക്രിസ്ത്യ ജീവിതത്തിലെ മനുഷ്യൻ ജീവിക്കേണ്ട കാര്യങ്ങൾ ഇൻഫർമേഷൻ തരുന്നു. എന്നാൽ 12 അതിൻ്റെ എങ്ങനെ അനുസരിക്കണം, ആദ്യം അറിവ് തന്നിട്ട് ആ അറിവ് പ്രകാരം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് 12 പറയുകയാണ്. അല്ല, അതുകൊണ്ട് അത് പറയുന്നത് പൗലോസ് പറയുമ്പോൾ, സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് പറയുന്നു പറഞ്ഞ് അങ്ങനെ എഴുതുകയാണ്. അപ്പോൾ ഈ അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. ഈ ലേഖനത്തിൽ 6 കാര്യങ്ങളെ കുറിച്ച് പൗലോസ് പറയുന്നു. ഒന്ന്, പാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സിൻ. രണ്ടാമത്, രക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്, സാൽവേഷൻ. മൂന്നാമത്, വീണ്ടെടുപ്പ്, റിഡംഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നാലാമത്, നീതീകരണം അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അഞ്ചാമത്, കൃപ, ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. 6, നിരപ്പിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ റിക്കൺസിലിയേഷൻ. അപ്പോൾ ഈ 6 കാര്യങ്ങളെക്കുറിച്ച് ദൈവം പൗലോസ് നമുക്ക് ഒരു ഇൻഫർമേഷൻ തരികയാണ്, പാപത്തെക്കുറിച്ച്. എന്നാൽ ഇത് കുറിച്ച് തരുന്നത് മാത്രമല്ല, അതിൽ നിന്ന് വിമോചനം ലഭിക്കുവാൻ, അതിനെ എങ്ങനെ ജീവിതം നടത്തണം, ഒരു ക്രിസ്ത്യ ജീവിതത്തെ എങ്ങനെ നടക്കണം എന്നുള്ളതും അതിൻ്റെ അറിവ് നമുക്ക് തരുന്നുണ്ട്. ആദ്യം നമ്മുടെ അറിവ് തരുന്നത് മാത്രമല്ല, അത് എങ്ങനെ പ്രവൃത്തിയിൽ കൊണ്ടുവന്നത് പറയുന്നത്. അപ്പോൾ ഏതെല്ലാം കാര്യം? 6 കാര്യങ്ങൾ, പാപത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും വീണ്ടെടുപ്പിനെ കുറിച്ചും നീതീകരണത്തെക്കുറിച്ചും കൃപയെക്കുറിച്ചും നിരപ്പിനെ ശുശ്രൂഷം പറയുകയാണ്. എന്നാൽ ഇത് ഞാൻ പറയുന്ന കാരണം, ഈ വചനത്തിൽ ദൈവത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ആ 11 അധ്യായത്തിൻ്റെ 36 വചനം വായിക്കുമ്പോൾ, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ. 11:36 വചനം വായിക്കുമ്പോൾ, സകലവും, എല്ലാം, ഒന്നും ബാക്കിയില്ല, സകലവും അവനിൽ, ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അവനാലും, അവൻ മുഖേനാണ് വരുന്നത്, അവങ്കിലേക്കും എല്ലാം അങ്ങോട്ടാണ് പോകുന്നത്. എല്ലാം ദൈവം തരുന്നു, എല്ലാം ദൈവം നടത്തുന്നു, സകല അവസാനം അവങ്കിലേക്ക് നാം പോവുകയാണ്. അല്ല, ആത്മാവും ദേഹം മാത്രം മണ്ണോട്ട് ചേരും, ദേഹി ആത്മാവ് എവിടെ പോകുന്നു? ദൈവത്തെങ്കിലേക്ക് ചേരുന്നു. ആകെ പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത്, സകലവും, എല്ലാം, ആകെ മുഴുവനും, ഈ പ്രപഞ്ചം മുഴുവനും അവനിൽ നിന്നാണ് ഉണ്ടായത്. അവൻ പറഞ്ഞതാണ് ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടായി. അപ്പോൾ നാം അത് വിശ്വസിക്കുന്നു, ആ വിശ്വാസികളാണ്. എൻ്റെ സകലവൻ്റെ വാക്കാൽ ഉള്ളമായെങ്കിൽ, വചനത്താൽ ഉള്ളമായെങ്കിൽ, അതുമാത്രം അവനാൽ ഉണ്ടായെങ്കിൽ, അവങ്കിലേക്ക് നാം പോകുന്നുവെങ്കിൽ, ദൈവത്തെ മഹത്വപ്പെടണം. അല്ലെ, ദൈവത്തെ സ്തുതിക്കണം, അറി വേറെ വഴിയില്ല. ദൈവത്തെ മാത്രം സ്തുതിച്ചേ മതി. അല്ലയ്യ, എല്ലാം അവനുള്ളതുകൊണ്ട് അവൻ തരും. അവനോട് ചോദിച്ച, എൻ്റെ അപ്പൻ സർവസമ്പന്നനാണ്, എൻ്റെ പിതാവ് സർവസമ്പന്നനാണ്, സർവൈശ്വര്യമാണ്. അങ്ങനെയാണെങ്കിൽ അവനോട് ചോദിച്ചാൽ നമ്മൾ തരും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ചോദിക്കാത്ത പാസ്റ്റർ ചോദിക്കുക, ആസ്ക്, ഇറ്റ് വിൽ ബി ഗിവൺ. സീക്ക്, യു ആർ ഫൈൻഡ്, ആൻഡ് നോക്ക്, ഇറ്റ് ഷുഡ് ബി ഓപ്പൺ ടു യു. ഹല്ലേലൂയ. ചോദിക്കുക, നാം ചോദിക്കാൻ, അപ്പൊ ചോദിക്കാൻ ഒരു ക്വാളിഫിക്കേഷൻ വേണം. അതാ പറയുന്നത് രണ്ടാമത്തെ ഭാഗം ഞാൻ വായിക്കുമ്പോൾ. അവിടെ എന്താ പറയുന്നത്? നിങ്ങൾ രണ്ടാമത്തെ ഭാഗം വായിക്കുമ്പോൾ, നിങ്ങളുടെ ശരീരങ്ങൾ എന്ത് ചെയ്യണം? വിശുദ്ധിയും ഈ ലോകത്തിന് അനുരൂപമാക്കുള്ളൂ. ഈ ലോകത്തിനെ പ്രകാരം നമ്മൾ ലോകത്തെ ജീവിക്കുന്നെങ്കിലും നാം ലോകക്കാരല്ല, അങ്ങനെയല്ലേ? ഫിലിപ്പ്യ ലേഖനം 3-ാം അധ്യായത്തിന് 19-ാം വായിക്കുമ്പോൾ, ഈ ഫിലിപ്പ്യർ 3:19 വായിക്കുമ്പോൾ അവിടെ എന്താ പറയുന്നത്? നാം ലോകക്കാരല്ല, ലോകത്തിലാണെങ്കിലും നാം ലോകത്തിലുള്ളവരല്ല എന്ന് പറയുന്നത്. വായിച്ചാൽ മനസ്സിലാകും. അല്ലാസ്തു ആവുന്ന ഭാഗം വായിക്കുമോ? ഫിലിപ്പ്യർ 3:19 വായിക്കാം. നാം ലോകത്തിലാണെങ്കിലും നാം ലോകക്കാരല്ല, അല്ലേ? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. നമുക്ക് സിറ്റിഷിപ്പ്, നമ്മൾ ഇവിടെ കാനഡയിൽ വസിച്ചാലും നാം ഇവിടെ ജനിച്ചവരാണ്, ഇന്ത്യയിലാണ്. എങ്കിലും ഇതെല്ലാം നമ്മുടെ പൗരത്വം എവിടെയാ? സ്വർഗത്തിൽ. ഹല്ലേലൂയ. ഒരു നാളിൽ ഞാനും നിങ്ങളും എവിടേക്ക് പോകണം? അങ്ങോട്ട് പോകണം. ഹല്ലേലൂയ. ആകയാൽ ഈ ലോകക്കാരെങ്കിലും നാം ലോകത്തിലുള്ളവരല്ല എന്ന് വായിക്കുന്നു. അപ്പോൾ നാം ഈ കാര്യങ്ങൾ, 4 കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഞാൻ ആസ്പദമാക്കി സംസാരിക്കാൻ പോകുകയാണ്. ഞാൻ വേറെ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആദ്യം 4 കാര്യങ്ങൾ, ഈ 2 വചനങ്ങളിൽ നിന്നും വാക്യങ്ങളിൽ നിന്നും 4 പ്രധാന കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നു. 1, പ്രസൻറ്റേഷൻ, സമർപ്പണം. വായിക്കുക, പ്രസൻറ്റ് ചെയ്യുക. നമ്മൾ എവിടെ പോയാലും നമ്മുടെ ആ പ്ലസൻറ്റബിൾ പ്രസൻറ്റേഷൻ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ, അല്ലെ? ഏതായിരുന്നാലും ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, അവിടെ ഇൻ്റർവ്യൂ പോകുമ്പോൾ അവിടെ നിൽക്കുന്നത് ഒരു നല്ല പ്രസൻറ്റബിൾ പ്രസൻറ്റേഷൻ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഏത് കാര്യം ചെയ്താലും പ്രസൻറ്റ് ചെയ്യുമ്പോൾ ദൈവം അംഗീകരിക്കുന്ന രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യണം. എങ്ങനെയുള്ള ആയിരിക്കണം നമ്മുടെ ജീവൻ? എങ്ങനെയുള്ള രീതിയാണെന്ന് പറയുന്നതോ, വിശുദ്ധിയുള്ളതായിരിക്കണം, ജീവനുള്ളതായിരിക്കണം, ദൈവത്തിൻ്റെ പ്രസാദമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഘടകം എന്ന് പറഞ്ഞാൽ പ്രസൻറ്റേഷൻ, സമർപ്പണം. വി ആർ ടു ബി പ്രസൻറ്റ് അവർ ബോഡീസ് ടു അവർ ഗാഡ് ആസ് എ ലിവിങ് സാക്രിഫൈസ്, ജീവനുള്ള സാക്ഷിയായി. എന്ന് പറഞ്ഞാൽ നാം ഒരു കാലത്ത് മരിച്ചവരായിരുന്നു. എഫേസ്യർ 2:1 വായിക്കുമ്പോൾ നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവനായിരുന്നു, ജീവനല്ലാത്തവരാണ്. എന്നാൽ ജീവൻ പ്രാപിക്കുകയാണ്. എങ്ങനെ പ്രാപിക്കും? കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷയെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു പുതിയ സൃഷ്ടിയാകുന്നു. ഒരു ക്രിസ്തുവിലായാൽ ഞാൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കഴിഞ്ഞുപോയി. അപ്പോൾ നമ്മുടെ ജീവൻ പുതുക്കപ്പെടണം, ടു ബി റിന്യൂഡ്. അതാ പറയുന്നത് വി ആർ ടു പ്രസന്റ് അവർ ബോഡീസ് ടു ഗാഡ് ആസ് എ ലിവിങ് സാക്രിഫൈസ്. 2 വായിക്കുമ്പോൾ സെപ്പറേഷൻ, ഫസ്റ്റ് പ്രസൻറ്റേഷൻ, രണ്ടാമത് സെപ്പറേഷൻ. വി ആർ ടു അവോയ്ഡ് കൺഫോമിങ് ടു ദ വേഴ്സ് ഓഫ് വേർഡ്. വി ആർ ടു അവോയ്ഡ് കൺഫോമിങ് ടുവേഴ്സ് വേഴ്സ്, വേൾഡ്ലി വേഴ്സ്. അപ്പോൾ ഉലകപ്രകാരം, ലോകപ്രകാരമുള്ള വഴികൾ വിട്ട് നാം തിരിയണം. സെപ്പറേഷൻ, നമ്മുടെ ജീവൻ ലോകക്കാർ നാം ഒന്നല്ല. ലോകത്ത് ജീവിക്കുന്നുവെങ്കിൽ ലോകക്കാരല്ല, വാസ്തവമാണ്. എന്നാൽ അവരോടുകൂടെ നാം എന്ത് ചെയ്യാൻ പാടില്ല? ഷുഡ് നോട്ട് ബി ഫെലോഷിപ്പ് വിത്ത് ദം. അവരെ സ്നേഹിക്കാം, പക്ഷെ അവരോടുകൂടെ ഐക്യിക്കൊള്ളാൻ പാടില്ല. സെപ്പറേറ്റ്. ഹല്ലേലൂയ. ഗിദ്യോന്റെ കാര്യങ്ങൾ പറഞ്ഞു പോകും. അവൻ സെപ്പറേറ്റ് ചെയ്യണം, ദൈവത്തിനായിട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. നാം ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിനായി വിളിക്ക് വേർതിരിക്കപ്പെട്ടവനാണെങ്കിൽ എന്ത് ചെയ്യണം? നാം മറ്റുള്ളവർക്കാണ് വ്യത്യസ്തമായിരിക്കണം. അവർ സംസാരിക്കും പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അവൻ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പാടില്ല. അവൻ പറയുന്ന പോലെ ചെയ്യാൻ പറയാൻ പറ്റില്ല. അവൻ നടക്കുന്ന പോലെ നമുക്ക് നടക്കാൻ പറ്റില്ല. എന്നാൽ നമുക്കൊരു വ്യത്യാസം വേണം. വി ആർ ടു സെപ്പറേറ്റ്. ശാരീരികമായും ആത്മീയമായും നോക്കുമ്പോൾ എല്ലാ ജീവിതത്തിലും ലോകരിൽ നിന്ന് വ്യത്യാസം. ലോകക്കാരല്ല നാം, ലോകത്തിൽ ജീവിക്കുന്ന വാസ്തവമാണ്. ലേഖനങ്ങൾ വായിക്കുമ്പോൾ, യോഹന്നാൻ ലേഖനത്തെ വായിക്കുമ്പോൾ പറയുന്നു, നാം ലോകത്തിന് അനുവുമായി തീരരുതെന്ന് പറയുന്നു. ലോകത്തിലുണ്ടെങ്കിലും ലോകത്തിലുള്ള നീ സ്നേഹിക്കരുത്. നാം ലോകത്തിൽ ജീവിക്കുന്ന ലോകത്തിലുള്ള സ്നേഹിക്കരുതെന്ന് പറയുന്നു. 3 കാര്യങ്ങൾ പറയുന്നു. എന്താ? ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഈ 3 വിട്ട് വിലകണം. ഇത് ലോകക്കുള്ളവരാണ്, ലോകത്തിലൂടെ ചെയ്യുന്നവരാണ്. എന്നാൽ നാം അങ്ങനെ അല്ല. നാം ദൈവത്തിൻ്റെ മക്കളാണ്, നാം ആത്മീയരാണ്, ജഡികരല്ല. അപ്പോൾ ആത്മീയരാണെങ്കിൽ ആത്മീയമായ കാര്യങ്ങൾ സംസാരിക്കണം, ആത്മീയമായി ചെയ്യണം, മറ്റുള്ള ആത്മീയമായി സംസാരിക്കണം. അപ്പോൾ മറ്റുള്ളവരെക്കാളും വ്യത്യസ്തമായിരിക്കണം. ഫസ്റ്റ് പ്രസൻറ്റേഷൻ, 2 സെപ്പറേഷൻ, 3 ട്രാൻസ്ഫർമേഷൻ. വി ആർ ടു റിന്യൂ അവർ മൈൻഡ് ആൻഡ് ദെൻ ചേഞ്ച് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ റിന്യൂ അവർ മൈൻഡ്സ്, നമ്മുടെ മനസ്സിനെ പുതുക്കണം. പുതുക്കാൻ ഒരു പുതിയ ജീവിതം വേണം നമ്മുടെ ജീവിതത്തിൽ. മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു പുതിയ ജീവിതം നമുക്ക് വേണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവരെക്കാളും വ്യത്യസ്തമായിരിക്കാൻ പറ്റൂ. ഹല്ലേലൂയ. എല്ലാവരെ പോലെ നാം മനുഷ്യരല്ല. നാം മനുഷ്യരാണ് എങ്കിലും നാം അറിയുന്നത് വ്യത്യസ്തമാണ്. നമ്മുടെ ജീവിതം വ്യത്യസ്തമാണ്, നമ്മുടെ സംസാരം വ്യത്യസ്തമാണ്, നമ്മുടെ കുടുംബജീവിത വ്യത്യാസം കാരണം ഏതാരും നമ്മൾ വ്യത്യാസമായിരിക്കണം. വ്യത്യാസം വരുന്നാൽ മാത്രമേ മറ്റുള്ളവർക്കൊരു മാതൃകയായി ജീവിക്കാൻ പറ്റുകയുള്ളൂ. അല്ല, വേർ ട്രാൻസ്ഫർമേഷൻ. നമ്മുടെ പൗരോസിൻ്റെ ജീവിതത്തിൽ അവന് കൺവേഷൻ ഉണ്ടായല്ലോ, അല്ലേ? പഴയ പഴയ ജീവിതത്തിൽ എന്തായിരുന്നു അവൻ? ഒരു യഹൂദനാണ്, വാസ്തവമാണ്. അവൻ്റെ ജീവിതം യൂത മതത്തിൻ്റെ ചട്ടങ്ങൾ അനുസരിച്ചായിരുന്നു. അവൻ വിചാരിച്ചു ദൈവം മാത്രമേ ഉള്ളൂ, യേശുവില്ല. എന്നാൽ പുതിയ മതം വന്നപ്പോൾ അവൻ ചിന്തിച്ചു, ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി. അവസാനം യേശു എൻകൗണ്ടർ ചെയ്തു. ഹല്ലേലൂയ. വഴിമധ്യ ഡമസ്കസ് പോകുന്ന വഴിമധ്യ വെച്ച് എൻകൗണ്ടർ ചെയ്തപ്പോൾ, കർത്താവേ നീ ആര്? കർത്താവേ നീ ആര്? ശൗലേ ശൗലേ എന്ന്, അതാ നീ ഉപദ്രവിക്കുന്ന യേശു. മുൾമേൽ ചവിട്ടുന്നത് അവന് ഉചിതമല്ല. അങ്ങനെ ഇത് പറഞ്ഞപ്പോൾ അവൻ ചോദിച്ചു. അവൻ്റെ കണ്ണ് രാവിലെ പാസ് പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്നും ചെതിലുകൾ പോലെ കടന്നിറങ്ങും. പക്ഷേ പഴയ ജീവിതത്തിൽ അവൻ്റെ കണ്ണ് വ്യത്യസ്തമായിരുന്നു. എന്നാൽ പുതിയ മനുഷ്യനായി തീർന്നു അവൻ്റെ കണ്ണ് വ്യത്യാസമായി. കാരണം അവൻ്റെ പഴയ കാര്യങ്ങളെല്ലാം നോക്കങ്ങൾ വ്യത്യാസമായി. പഴയ കണ്ണുകളല്ല ഇന്ന് പുതിയ കണ്ണായി മാറിയിരിക്കുകയാണ്. പഴയതുപോലെ നോക്കാൻ സാധ്യമല്ല, ഇന്ന് പുതിയതായിട്ട് ജീവിക്കണം. അതാണ് യോബ് പറയുന്നത്, ഞാൻ കണ്ണിനോടുകൂടെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഉടമ്പടിച്ചിരിക്കുകയാണ്. ഐ മേഡ് എ വോ ടു മൈ ഐസ്. ഞാൻ എൻ്റെ കണ്ണോട് ഉപയോഗിച്ചു എന്തായിരുന്നു, ഒരു പ്രതിജ്ഞയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഞാൻ മറ്റു സ്ത്രീകൾ എങ്ങനെ നോക്കും? യോബ് പറഞ്ഞാണ്, യോബ് ഒരു ഭക്തനാണ്. അവൻ പറയുകയാണ്, ദൈവത്തോട് ഞാൻ ഉടമ്പടിച്ചത് കൊണ്ട്, ഒരു പ്രതിജ്ഞ ചെയ്തത് കൊണ്ട് ഞാൻ എങ്ങനെ അന്യ സ്ത്രീകളെ, ബാല്യ സ്ത്രീകളെ ഞാൻ നോക്കും? അപ്പോൾ വിശുദ്ധിയോടെ ജീവിച്ചവനാണ് യോബ്. അങ്ങനെ വിശുദ്ധിയോടെ ജീവിച്ചവൻ്റെ ജീവിതത്തിൽ അവൻ രണ്ടു മടങ്ങ് അനുഗ്രഹം പ്രാപിച്ചു. നമ്മുടെ ജീവിതത്തിലും രണ്ടു മടങ്ങ് അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ വിശുദ്ധിയോടെ ജീവിക്കണം. ഹല്ലേലൂയ. അവിടെ പുതുക്കം വേണം. അപ്പോൾ മൂന്നാമത് ഞാൻ പറഞ്ഞു. അടുത്ത നാലാമത് പറയുന്നത് ഡിമാൻസ്ട്രേഷൻ. നമ്മൾ എന്ത് ചെയ്യണം? വെളിപ്പെടുത്തണം. ഡിമാൻസ്ട്രേറ്റ് ഇൻ അവർ ലൈഫ്. അങ്ങനെ ജീവിതത്തിൽ വി ആർ ടു പ്രൂവ് ദാറ്റ് വി ബിലോങ് ടു അവർ ഗാഡ് ബൈ ഡൂയിങ് ഗാഡ്സ് വിൽ. ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിക്കുന്ന മക്കളായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണം. വാക്കുകൾ കൊണ്ടല്ല, പ്രസംഗിക്കാം. എനിക്കും വളരെ നേരം പ്രസംഗിക്കാം. എന്നാൽ എൻ്റെ ജീവിതത്തിൽ അത് പകർത്തിയില്ല എങ്കിൽ എനിക്കൊന്നും അതിനൊന്നും പ്രയോജനമില്ല. നിങ്ങളുടെ ജീവിതത്തിലും ഒരു ക്രിസ്ത്യാനി എന്നുള്ള പേര് നമുക്കുണ്ട് എങ്കിലും ആ ക്രിസ്തീയ ജീവിതം, ക്രിസ്തു പറഞ്ഞ ആ സ്നേഹം നമ്മളില്ല എങ്കിൽ നാം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ഒരു പ്രയോജനമില്ല. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? അത് വെളിപ്പെടുത്തണം. യു ഡിമോൺസ്ട്രേറ്റ് ഇൻ അവർ ലൈഫ്. ഹല്ലേലൂയ. അപ്പോൾ ജീവിതം നോക്കുമ്പോൾ ജയിലർ, കാരാഗ്രഹത്തിൽ പ്രമാണിയുടെ ജയിലർ എന്ത് ചെയ്തവൻ? അവൻ മാനസാന്തരപ്പെട്ടു. അവൻ എന്ത് ചെയ്തു? ഉടൻ തന്നെ പൗലോസിനെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ പോയി. അവൻ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ യേശുവിനെ സ്വന്തം സ്വീകരിച്ചു. എന്ത് ചെയ്തു? അവിടെ സ്നാനപ്പെട്ടു. ജീവിതത്തിൽ ഒരു മാറ്റം വേണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാല് കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയാം, സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം. നാല് കാര്യങ്ങളാണ്. ആദ്യം എന്ത് ചെയ്യണം? പ്രസന്റേഷൻ. നമ്മുടെ ജീവിത ബാഡിയെ ദൈവത്തിന് മുമ്പിൽ വിശുദ്ധിയുള്ള ഒരു യാഗമായി അർപ്പിക്കണം. പ്രസന്റേഷൻ, ദെൻ സെപ്പറേഷൻ. ജീവിതത്തിലെ ഒരു വ്യത്യാസം വേണം. മറ്റു മക്കൾക്ക് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വേണം. മൂന്നാമത് ട്രാൻസ്ഫർമേഷൻ ആൻഡ് ആൾസോ അത് മാറ്റം വേണം, രൂപാന്തരം വേണം. നാലാമത് ഡിമോൺസ്ട്രേഷൻ, ജീവിതത്തിൽ ഒരു വെളിപ്പെടുത്തൽ വേണം. അങ്ങനെ ജീവിച്ചാൽ നാം, പൗലോസ് പറയുന്നു ഞാനൊരു തുറന്ന പുസ്തകമാണെന്ന്. പൗലോസ് പറഞ്ഞു ഞാനൊരു തുറന്ന പുസ്തകമാണ്. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന, ഞാൻ നിങ്ങളാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറയുന്നു പൗലോസ്. നിങ്ങളൊരു തുറന്ന പുസ്തകമായിരിക്കണം, ഒരു ലേഖനമായിരിക്കണം. ആ പൗലോസ് പറഞ്ഞു നിങ്ങൾ എന്നെ അനുഗ്രഹിപ്പിക്കുന്നു പറയുന്നു. അതുപോലെ നമുക്ക് മറ്റുള്ള പറയാൻ കഴിയുമോ? എന്നെ അനുകരിക്കുക. യു ജസ്റ്റ് ഇമിറ്റേറ്റ് മീ. എന്നെ നീ അനുകരിക്കുക എന്ന് പറയാൻ സാധ്യമാണ്, പൗലോസ് പറഞ്ഞു. കാരണം അതുപോലെ പാടുകൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം അനുഭവിച്ചവനാണ്. ഇത്രയും പ്രയാസം അനുഭവിച്ച് ക്രിസ്തുവിനെ പോലെ മരിച്ചു. അവ ഒന്നും ചേർത്ത് വെച്ചിട്ടില്ല. അവസാനമായി ക്രിസ്തുവിനായി മരിക്കുന്നു, ഒരു രക്തസാക്ഷി മരിക്കുന്നു പൗലോസ് തൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഏത് കാര്യം കർത്താവിനും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത് അവന് വേണ്ടി എല്ലാം കപ്പൽ ചേർന്നു, പട്ടിണി, അനേക ദൂഷി, നിന്ന പരിഹാസങ്ങൾ എല്ലാം അനുഭവിച്ചുകൊണ്ട് പൗലോസ് അവസാനമായി. അതുകൊണ്ട് മാത്രമാണ് 14 ലേഖനം എഴുതുവാൻ അവന് സാധിച്ചത്. അനേക പട്ടണങ്ങളിൽ പോയി സഭകൾ സ്ഥാപിച്ചു, തൻ്റെ സകലത്തെയും അവർ കൊടുത്തു. ഒന്നും മറച്ചു വെച്ചിട്ടില്ല. അവൻ പറയാണ്, ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ല, സകലവും ഞാൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഈ ആ സ്ഥലം വിട്ട് പോകുമ്പോൾ അവൻ കാലിന് ദൂശാലെ അവൻ്റെ പൊടി തട്ടിയിട്ട് പോകും. ഇതിൻ്റെ ശാപം നിങ്ങൾക്ക് വരട്ടെ. നീ സ്വീകരിച്ചാൽ, യേശുവിനെ സ്വീകരിച്ചാൽ ഞാൻ ആശീർവദിക്കപ്പെടും, ഇല്ലെങ്കിൽ നാശത്തിലേക്ക് പോകും എന്ന് വളരെ തീർത്ത് പറഞ്ഞു പോയി. ആകയാൽ പൗലോസിൻ്റെ ആ ലേഖനങ്ങൾ, ഏറ്റവും നല്ല ലേഖനങ്ങളിൽ ഒന്ന് ഇതാണ്. ഇബ്രായ ലേഖനമുണ്ട്, അതേപോലെ റോമർ ലേഖനം. അപ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ പാപത്തിൻ്റെ കാര്യങ്ങൾ വിട്ടുവിലകണം. ഇങ്ങനെ പറഞ്ഞു, പാപം അടുത്തെന്താ, അതിൻ്റെ കാര്യങ്ങളെല്ലാം പൗലോസ് വളരെ വ്യക്തമായി 5-6 കാര്യങ്ങളെ ഞാൻ പറഞ്ഞതുപോലെ. എന്താ പറഞ്ഞത്? ആദ്യം പാപത്തിൻ്റെയും രക്ഷയുടെ മാർഗം പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ആ വീണ്ടെടുപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ, കൃപ, ദൈവത്തിൻ്റെ ആ കൃപ, ഗ്രേസ്. 4-6 നിരപ്പിൻ്റെ, അല്ലെങ്കിൽ റിക്കൺസിയേഷൻ, അതുകൊണ്ട് നിരപ്പിൻ്റെ ഔദ്യോഗം, അല്ല നിരപ്പിൻ്റെ ആ വേല നമ്മൾ തന്നിട്ടുണ്ട്. നാം എല്ലാവരെയും നിരപ്പ് പ്രാപിച്ച് പരസ്പര സ്നേഹത്തോടുകൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നതുപോലെ നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവ് വേഗം വരും. കർത്താവിൻ്റെ വരവിൽ നാം കാണണം. നാം പ്രസംഗിച്ച് പലരെ രീതിയിൽ നടത്തുവാനല്ല, യേശുവിൻ്റെ സത്യം നാം ജീവിതത്തെ പകർത്തണം. സ്നേഹം നമുക്ക് ഉണ്ടായിരിക്കണം, പരസ്പരം സ്നേഹിക്കണം, പരസ്പരം ഉപകരിക്കണം. നിനക്ക് സഹായിപ്പാൻ കഴിവുള്ളപ്പോൾ മറ്റൊരു സഹായിക്കുക. അതാ വചനം പറയുന്നത്, ഉള്ള കയ്യിൽ വെച്ചുകൊണ്ട് ഇല്ല എന്ന് പറയരുത്. ദൈവം പറയുന്ന അങ്ങനെയാണ്, നീ എനിക്കുള്ളപ്പോൾ ഉപകരിക്കുവാൻ, സഹായിക്കുവാൻ ഒരു സമയമുള്ളപ്പോൾ സഹായിക്കണം. അത് വെച്ചിട്ട് ഞാൻ ഇല്ല എന്ന് പറയരുത്. ആഹാരം കഴിക്കുവാൻ നിന്റെ പാത്രത്തിൽ ആഹാരം വെച്ചുകൊണ്ട് ഒരുവൻ വന്ന് ചോദിക്കും, അമ്മാ ചെന്നൈയിൽ പോകുന്നു, അമ്മാ തായേ ഉണവ് പോടുന്ന ചോദിക്കും, വിളിക്കുക. അപ്പോഴങ്ങനെയുള്ള സമയത്ത് ആഹാരം ഇല്ല, നാളെ ഇന്ന് പോയിട്ട് നാളെ വാ എന്ന് പറയരുത്. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം മറ്റവർക്ക് മാതൃകയായിരിക്കണം, ഒരു മോഡലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം വിശുദ്ധിയും വേർപാടുള്ളതായിരിക്കണം. അങ്ങനെ വിശുദ്ധിയും വേർപാടും വേണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം, ദൈവത്തെ അനുകരിക്കണം. അടുത്ത് മാത്രം മനസ്സ് പുതുക്കിയാൽ മാത്രമേ ഇതെല്ലാം ചെയ്യാൻ സാധ്യമുള്ളൂ. മാനസാന്തര ജീവിതം വളരെ ആവശ്യമാണ്. യേശു പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടുപ്പിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. 4:15 വായിക്കുമ്പോൾ, 3:2 പറയുമ്പോൾ, യോഹന്നാൻ സ്നാനം എന്ത് പറയുന്നു? നിങ്ങൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. അത് മാത്രമല്ല, മാനസാന്തര യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യുവിൻ എന്ന് 3:8 വായിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രവൃത്തിയാണ് വെളിപ്പെടേണ്ടത്. നാം മാനസാന്തരപ്പെട്ടു എന്നുള്ളത് പ്രവൃത്തിയിൽ വെളിപ്പെടണം. നാം ക്രിസ്ത്യാനികളാണ് ഈ കേരള പെന്തക്കോസ്ത് സഭയുടെ അംഗങ്ങളെന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസം കാണണം. അല്ലല്ലയ്യ, മറ്റുള്ളവരെ പോലെ അല്ല, മറ്റു സഭയെ നിങ്ങൾ അനുകരിക്കേണ്ട. യേശുവിനെ അനുകരിപ്പിൻ, ദൈവത്തെ വിശ്വസിപ്പിൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവിൻ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സമയം തീർന്നുപോയി, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും. സുഖസന, ഞങ്ങൾ വാഴ്ത്തപ്പെട്ട കർത്താവേ, നീ ഇത്രത്തോളം കർത്താവെ ഞങ്ങളെ സ്നേഹിക്കുന്നു നാഥ. ഓരോ ദിവസം കൺമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന അപ്പാ, എത്രയോ വിപത്തുകൾ വന്നു, എത്രയോ ആപത്തുകൾ വന്നു, എത്രയോ പ്രയാസങ്ങൾ വന്നു, രോഗം വന്നു, എന്നാൽ എല്ലാത്തിനും വിടുവിച്ച ദൈവമേ ഇന്ന് ഞങ്ങളുടെ മധ്യമുണ്ട്. നീ ഞങ്ങളെ കാണുന്നവനാണ്, ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നവനാണ്. ഹല്ലേലൂയ, ഞങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. മത്തായി 21:22 വായിക്കുമ്പോൾ, വിശ്വാസത്തോട് പ്രാർത്ഥന യാചിക്കുന്നതെല്ലാം നിങ്ങൾ ലഭിക്കുമെന്ന് പറയും കർത്താവ്. ഹല്ലേലൂയ. യോഹന്നാൻ 14:14 പറയുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നമുക്ക് ചോദിക്കുന്നതെല്ലാം നൽകുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കർത്താവേ, ഇന്ന് പൽക്കാലം ഹല്ലേലൂയ ഈ സഭ ഇത്രത്തോളം കൊണ്ടുവന്നുവല്ലോ നാഥ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ആരാധന അനുഗ്രഹിച്ചവനായി സ്തുതിക്കുന്നപ്പോ ആത്മാവിൽ നിറഞ്ഞ് ആരാധിപ്പാൻ കൃപ ചെയ്തു കർത്താവേ. നല്ല ആലോചന കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം, നീ കൊടുത്തുവല്ലോ. ഹാലി ബാല്യക്കാർക്ക് വേണ്ട ആലോചന വളരെ വ്യക്തമായി നിന്റെ മകനോട് സംസാരിച്ചുവല്ലോ കർത്താവേ. ബൈബിൾ സ്റ്റഡി മൂലമായി കർത്താവിന്റെ ദാസൽ കൂടെ കൊടുക്കുന്ന എല്ലാ ആലോചനക്കായി സ്തോത്രം അപ്പാ. വന്ന് ഓരോരുത്തരും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഭവന, ഈ ആരാധന, ഈ സ്ഥലത്ത് കർത്താവേ, ഈ ആലയത്തിൽ കർത്താവേ, കുഞ്ഞുങ്ങളില്ലാതെ അല്ലിയ സ്തോത്രം വിഷമിക്കുന്നവരുണ്ട് കർത്താവേ. എന്റെ ദൈവമേ, അവിടെ ഗർഭങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഹവൻ ഹല്യം വീട്ടിൽ മച്ചിയായവളെ കർത്താവേ, മക്കളുടെ അമ്മയായി ഹീരത്തിന്റെ സന്തോഷത്തോട് വസിക്കുവറാക്കും ദൈവം എന്ന് പറഞ്ഞുവല്ലോ. അത് വിശ്വസിക്കുന്ന അങ്ങനെയാണെങ്കിൽ ഈ സഭയിൽ കർത്താവേ ബന്ധുത്വം എല്ലാം മാറിപ്പോണ് കർത്താവേ. ഗർഭം വീഴുന്നത് കർത്താവേ മരണമില്ല എന്ന് പറഞ്ഞ ആ വചനപ്രകാരം ഈ സഭയില് എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ാണ് ഞാൻ പറഞ്ഞത്, നിന്റെ വചനം നീ അങ്ങനെ മാനിക്കണം കർത്താവേ. ഹല്ലേലൂയാ സ്തോത്രം. ദൈവമേ, നീ പ്രാർത്ഥന കഴിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു കർത്താവേ. ഇവിടെ ആവശ്യങ്ങളെല്ലാം നീ പ്രവർത്തിക്കണമേ. രോഗികളാക്കുള്ളവർക്ക് രോഗങ്ങളെ മാറ്റി കൊടുക്കുമാറാകണമേ. രോഗത്തിന്റെ ആത്മാവൃത്തി കൽപ്പിക്കേ. ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും മാറി സമാധാനത്തോടെ സന്തോഷത്തോടെ ആയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ നീ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കർത്താവേ ഈ സഭയിൽ വന്ന് ഓ അവരോട് ചേർന്ന് ആരാധിപ്പൻ കൃപ ചെയ്തു കർത്താവേ. ഹല്ലേലൂയ. ചെല്ല നന്മയ്ക്കായി സ്തോത്രം. തുടർന്ന് ഈ സഭ അനുഗ്രഹിക്കണം, നീ നടത്തണം. നീതാണ് ഈ സഭയുടെ അധ്യക്ഷനാലിയ. നിന്റെ ശരീരമായ ഈ സഭയെ നീ പാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. മഹത്വം എടുത്തുകൊള്ളുമാറാണ് യേശുവിന്റെ നാമത്തിന്റെ പിതാവേ. ആമേൻ.